Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. ആരാധനക്രമ സംബന്ധിയായ ഇസ്രായേലിന്റെ എല്ലാ കാര്യങ്ങളും ദൈവകൽപ്പന പോലെയാണ് അവർ നിർവഹിച്ചിരുന്നത്. ഇസ്രായേൽ എത്രത്തോളം ദൈവത്തോട് അടുത്തിരിക്കുന്നു എന്നാണ് പൗരോഹിത്യ പാരമ്പര്യത്തിൽ രൂപപ്പെട്ട അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ സൂക്ഷ്മമായ വിവരണങ്ങൾ വ്യക്തമാക്കുന്നത്. ജനത്തിന്റെ ജീവിത വിശ്വസ്തതയിൽ പലപ്പോഴും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ ചെറിയ കാര്യങ്ങളിൽ ജനം കാണിക്കുന്ന ഭക്തിയും ശ്രദ്ധയും വിശ്വസ്തതയും അടിസ്ഥാനപരമായി ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഉടമ്പടി പ്രകാരം ദൈവത്തോട് ചേർന്നിരിക്കുന്ന ജനം ഇസ്രായേൽ ജനം ആരാധനക്രമത്തിലൂടെ യാവേയോടുള്ള തങ്ങളുടെ സമർപ്പണം ഏറ്റുപറയുന്നത് തുടർന്നും ഈ പ്രക്ഷേപണത്തിൽ പഠിക്കാം.
കൂടാരാങ്കണം യാവേയിൻ ദിവ്യാംഗണം, അതിൽ കരുവേലതൻ ദിവ്യമാം ബലിപീഠം, പീഠത്തിലേഴു തിരിയിട്ട് ദീപങ്ങൾ, സ്വർണദീപങ്ങൾ, വർണ്ണനാളങ്ങൾ, സ്വർണദീപങ്ങൾ, വർണ്ണനാളങ്ങൾ.
ഏത് സംസ്കാരത്തിലും ധൂപം പ്രാർത്ഥനയുടെ ഭാഗമാണ്, പ്രതീകമാണ്. ഇസ്രായേൽ ദൈവത്തോട് കാണിച്ച സമർപ്പണത്തിന്റെ അടയാളമായി അവർ പണിതീർത്ത കൂടാരത്തിൽ ഒരു ധൂപപീഠം സജ്ജമാക്കുന്നു.
കരുവേലത്തടി കൊണ്ടവർ ധൂപപീഠം പണിതു. അതിനൊരു മുഴം നീളവും അത്രത്തോളം വീതിയുമുള്ള സമചതുരമായിരുന്നു. ഉയരം രണ്ടു മുഴം, അതിന്റെ കൊമ്പുകൾ അതിനോടൊന്നായി ചേർത്തിരുന്നു. തനി സ്വർണം കൊണ്ടവർ അതിന്റെ മുകൾ ഭാഗവും വശങ്ങളും കൊമ്പുകളും പൊതിഞ്ഞു. മുകളിലായി ചുറ്റും സ്വർണം കൊണ്ടുള്ള അരുകുപാളിയും പിടിപ്പിച്ചു. പിന്നെ കരുവേലത്തടി കൊണ്ടു തണ്ടുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ടു പൊതിഞ്ഞു. മോശ തെരഞ്ഞെടുത്ത വിദഗ്ധനായ വാസ്തുക്കാരൻ ബസാലേൽ ഒരു ബലിപീഠമുണ്ടാക്കി. പിന്നെ വിശുദ്ധമായ അഭിഷേക തൈലവും ധൂപത്തിനുള്ള പരിമള വസ്തുക്കളും ധൂപപീഠത്തിൽ അവൻ സജ്ജീകരിച്ചു.
ഇസ്രായേൽ പുറപ്പെട്ടു പോകുന്ന ഈജിപ്തിൽ നിന്നും ഇതര സംസ്കാരങ്ങളിൽ നിന്നും അവർ സ്വീകരിച്ചതായിരിക്കണം ദഹനബലി. സീനായിൽ അവർ നിർമ്മിച്ച കൂടാരത്തിൽ കർത്താവിന് ദഹനബലി അർപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ബലിപീഠവും അതിന്റെ ചുറ്റുവട്ടങ്ങളും അവർ ഒരുക്കുന്നത് ഇനി നമുക്ക് ശ്രദ്ധിക്കാം.
ബസാലേൽ കരുവേലത്തടി കൊണ്ട് ദഹനബലിപീഠം നിർമ്മിച്ചു. അഞ്ചുമുഴം നീളവും വീതിയുമുള്ള സമചതുരമായിരുന്നത്. അതിൻ്റെ ഉയരം 3 മുഴവും 4 മൂലകളിലും അതിനോടൊന്നായി ചേർന്നു 4 കൊമ്പുകളും നിർമ്മിച്ചു. അവർ അവ ഓടുകൊണ്ടു പൊതിഞ്ഞു. ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളെല്ലാം പാത്രങ്ങൾ, കോരികൾ, താലങ്ങൾ, മുൾക്കരണ്ടികൾ, അഗ്നികലശങ്ങൾ എന്നിവ ഓടുകൊണ്ടു നിർമ്മിച്ചു. പിന്നെ ബലിപീഠത്തിൻ്റെ മുകളിലെ അരികുപാളികൾക്കു കീഴിൽ ബലിപീഠത്തിൻ്റെ മധ്യഭാഗം വരെ ഇറങ്ങി നിൽക്കുന്ന ഓടുകൊണ്ടുള്ള അഴികൾ ഉപയോഗിച്ച് വലയുടെ രൂപത്തിൽ ചട്ടക്കൂടും നിർമ്മിച്ചു. പിന്നെ തണ്ടുകൾ കടത്തുന്നതിനോടുകൊണ്ടുള്ള ചട്ടക്കൂടിൻ്റെ 4 മൂലകളിൽ 4 വളയങ്ങൾ ഘടിപ്പിച്ചു. കരുവേലത്തടി കൊണ്ടവർ തണ്ടുകൾ ഉണ്ടാക്കി ഓടുകൊണ്ടു പൊതിഞ്ഞു. ബലിപീഠം വഹിച്ചു കൊണ്ടുപോകുന്നതിനതിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിലൂടെ തണ്ടുകൾ കടത്തി. ബലിപീഠം പലകകൾ കൊണ്ടാണ് നിർമ്മിച്ചത്. അതിൻ്റെ അകം പൊള്ളയായിരുന്നു. സമാഗമ കൂടാരത്തിൻ്റെ വാതിക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകൾ കാഴ്ച നൽകിയ ഓട്ടുകണ്ണാടി ഉപയോഗിച്ച് ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും ബസാലയിൽ നിർമ്മിച്ചു.
ശുശ്രൂഷകര പുരോഹിത ശ്രേഷ്ഠന്മാർ, അഹരോനിൽ സോദരങ്ങൾ കൂട്ടായ സേവകന്മാർ, വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുമപ്പോൾ ദൈവസമക്ഷം മനുജർക്ക് മധ്യസ്ഥരായി.
യാവയുടെ തിരുസാന്നിധ്യം അനുസ്മരിപ്പിക്കുന്ന കൂടാരത്തിന് ചുറ്റുമുള്ള സ്ഥലമാണ് കൂടാരാങ്കണം. കൂടാരത്തിന് ഒരു കൂടാരാങ്കണം ജനം അതിരുകൾ കെട്ടി നിർണയിക്കുന്നത് പുറപ്പാടിൻ്റെ രചയിതാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു.
കൂടാരത്തിൻ്റെ തെക്കുവശത്തെ മറ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണി കൊണ്ടുള്ളതും 100 മുഴം നീളമുള്ളതുമായിരുന്നു. അതിനിരുപതു തൂണുകളും അവയ്ക്കോടുകൊണ്ടുള്ള 20 പാദകുടങ്ങളുമുണ്ടായിരുന്നു. തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും വെള്ളികൊണ്ട് നിർമ്മിച്ചവയായിരുന്നു. അങ്കണകവാടത്തിൻ്റെ 1 വശത്തെ മറകൾക്ക് 15 മുഴം നീളമുണ്ടായിരുന്നു. അവയ്ക്ക് 3 തൂണുകളും തൂണുകൾക്ക് 3 പാദകുടങ്ങളുമുണ്ടായിരുന്നു. പിന്നങ്കണത്തിൻ്റെ മറകൾക്കനുസൃതമായി അതിന് 20 മുഴം നീളവും 5 മുഴം വീതിയുമുള്ളതായിരുന്നു. അതിനു 4 തൂണുകളും അവയ്ക്കോടുകൊണ്ടുള്ള 4 പാദകുടങ്ങളുമുണ്ടായിരുന്നു. തൂണുകൾക്ക് വെള്ളി കൊണ്ടുള്ള കൊളുത്തുകളും വെള്ളി പൊതിഞ്ഞ ശീർഷകങ്ങളും വെള്ളിപ്പട്ടകളുമുണ്ടായിരുന്നു. കൂടാരത്തിനു ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ കുറ്റികളെല്ലാം ഓടുകൊണ്ട് നിർമ്മിച്ചവയായിരുന്നു.
മാണിക്യം, പുഷ്യരാഗം, വൈഡൂര്യം, മരതകം, ഇന്ദ്രനീലം, പവിഴം, ചന്ദ്രകാന്തം, സൗഗന്ധികം, പത്മരാഗം, ഗോമേദകം, സൂര്യകാന്തം എന്നീ രത്നങ്ങൾ പോൽ വിളങ്ങും ഇസ്രായേലിൽ 12 ഗോത്രങ്ങൾ.
സാക്ഷ്യകൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുവകകളുടെ കണക്കുകളാണ് അടുത്തത്. മോശയുടെ കൽപ്പനപ്രകാരം പുരോഹിതനായ അഹറോന്റെ പുത്രൻ ഇത്താമറിന്റെ നേതൃത്വത്തിലാണ് ലേവ്യര് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത്. ജൂദിയ ഗോത്രത്തിൽപ്പെട്ട ബസാലേല് കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചു നിർവഹിച്ചു. ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹേലിയാബ് അയാളുടെ സഹായത്തിനായിട്ട് എപ്പോഴും കൂടെയുണ്ടായിരുന്നു. ഒഹേലിയാബ് നല്ല കൊത്തുപണിക്കാരനും ശില്പവിദഗ്ധനും
വൈദഗ്ധ്യമാർന്ന വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയും കൊണ്ട് ചിത്രത്തുന്നൽ നടത്തുന്നവനുമായിരുന്നു. വിശുദ്ധ കൂടാരത്തിൻ്റെ എല്ലാ പണികൾക്കുമായി ചെലവാക്കിയത് കാണിക്ക സ്വർണമായിരുന്നു. വിശുദ്ധ മന്ദിരത്തിലെ തോതനുസരിച്ച് അകം 29 താലന്തും 730 ഷെക്കലുമായിരുന്നു. ജനസംഖ്യപ്രകാരം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളിയും മറ്റു ലോഹങ്ങളും വിശുദ്ധ മന്ദിരത്തിൻ്റെ തോതനുസരിച്ച് 100 താലന്തും 1775 ഷെക്കേലും ഉണ്ടായിരുന്നു. കണക്കിൽപ്പെട്ട ഇസ്രായേലിയരിൽ 20 വയസ്സും അതിനുമേലും പ്രായമുള്ളവർ ആളൊന്നിനൊരു ബക്ക അല്ലെങ്കിൽ അര ഷെക്കേൽ കൊടുക്കേണ്ടിയിരുന്നു. അവരുടെ സംഖ്യ 603,550 ആയിരുന്നു. വിശുദ്ധ കൂടാരത്തിനും തിരശീലയ്ക്കും വേണ്ടി പാദകുടങ്ങൾ വാർക്കുന്നതിന് പാദകുടമൊന്നിന് 1 താലന്ത് വീതം 100 താലന്ത് വെള്ളി ഉപയോഗിച്ചു. 1775 ഷെക്കേൽ വെള്ളി കൊണ്ടാണ് തൂണുകളുടെ കൊളുത്തുകളും പട്ടകളും ഉണ്ടാക്കിയതും ശീർഷകങ്ങൾ അവ കൊണ്ട് പൊതിഞ്ഞതും. കാണിക്കയായി ലഭിച്ച ഓട് 70 താലന്തും 2400 ഷെക്കേലുമാണ്. അതുപയോഗിച്ചവർ സമാഗമകൂടാരത്തിൻ്റെ വാതിലിന് പാദകുടങ്ങളും ഓടുകൊണ്ടുള്ള ബലിപീഠവും അതിൻ്റെ അഴിക്കൂട്ടും ബലിപീഠത്തിൻ്റെ ഉപകരണങ്ങളും കൂടാരാങ്കണത്തിനു ചുറ്റുമുള്ള പാദകുടങ്ങളും അങ്കണകവാടത്തിൻ്റെ പാദകുടങ്ങളും കൂടാരത്തിൻ്റെയും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെയും കുറ്റികളും നിർമ്മിച്ചു.
നന്ദിയേകണം ജനം നാഥന സ്തോത്രമേകേണം. സാബത്തുനാൾ കർത്തൃദിനമായി ആചരിക്കേണം. വിശുദ്ധ കൂടാരത്തിൽ ബലിയർപ്പിക്കേണം. ജീവനും നൽഫലങ്ങളും കാഴ്ചയേകിടേണം. ജീവനും നൽഫലങ്ങളും കാഴ്ചയേകിടേണം.
പുതിയ നിയമത്തിലേക്കും അതിൻ്റെ രക്ഷാകര സംഭവങ്ങളിലേക്കും പരോക്ഷമായി വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ് പുറപ്പാടെന്ന് പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഇസ്രായേലിൻ്റെ പൗരോഹിത്യ പാരമ്പര്യത്തിൽ വളർന്നുവന്ന ആരാധനക്രമ സംവിധാനങ്ങൾ ജെറൂസലേം ദേവാലയത്തിലേക്കും പിന്നെ ക്രിസ്തുവിൻ്റെ കാലത്തേക്കും തുടർന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ തന്നെ അനുദിന ജീവിതത്തിലേക്കും അനുവാചകരെ കൊണ്ടെത്തിക്കുന്നതായിട്ട് കാണാം. പുറപ്പാടിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം കടക്കും തോറും ഇസ്രായേൽ ജനത്തിൻ്റെ വിമോചന കഥയും മോശയുടെ നേതൃത്വത്തിലുള്ള മരുഭൂമി കടക്കലും കൽപ്പനകളുടെ സ്വീകരണവുമെല്ലാം പുതിയ നിയമത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കാം. എന്നാൽ തുടർന്നുമെല്ലാം ഇസ്രായേലിൽ പുനരാവിഷ്കരിക്കപ്പെടുന്നത് അടുത്ത പ്രക്ഷേപണത്തിൽ. പുറപ്പാടിന്റെ പരമ്പരയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാനങ്ങൾ അനുമരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ, സംഗീതം സെബി നായരമ്പലം. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും അടുത്തയാഴ്ചയിൽ.